ദൈവീകത്രിയേകത്വത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ക്രിസ്തു സഭയുടെ ഉപദേശത്തിൻ്റെ മൂലക്കല്ലായ ദൈവീക ത്രിയേകത്വം, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കുന്നതിന് മുൻപായി ത്രിയേകത്വം എന്ന വിഷയം അല്പമായി വിശകലനം ചെയ്യുന്നത് പ്രയോജനമായിരിക്കും. വിശുദ്ധ ത്രിയേകത്വം ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയമാകിയാൽ അത് ഏറ്റവും ദുർഗ്രാഹ്യമായ ഒന്നത്രേ. ക്രിസ്തീയ വിശ്വാസ സംഹിതകളിൽ ത്രിത്വ ഉപദേശത്തിന് സർവപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഏകനാകുന്നു എന്നുള്ള ഉപദേശം അത്യന്തം അപൂർണവും നിസാരവുമായ മനുഷ്യ മനസ്സിന് സുഗ്രാഹ്യമാണെന്ന് കേവലം അജ്ഞാനികൾ മാത്രമേ നിരൂപിക്കുകയുള്ളൂ. ആകയാൽ ഇത് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു സാധാരണ വിഷയമല്ല എന്ന് ആദ്യം തന്നെ നാം ഓർത്തിരിക്കണം. മറുവശത്ത് ഇതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു വിഷയവും നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നതല്ല. അത്തനാശോസിന്റെ വിശ്വാസ പ്രമാണത്തിലെ ഏറ്റവും കാതലായ ഭാഗം, കാതോലിക വിശ്വാസം എന്നത് നാം ഏകദൈവത്തെ ത്രിത്വത്തിലും ത്രിത്വത്തെ ഏകത്വത്തിലും വന്ദിക്കുന്നത് തന്നെ എന്നാണ്. അതുകൊണ്ട് മൂവരായ ഏകദൈവത്തിൻ്റെ സാക്ഷാൽ മൂല്യം നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. സകല ക്രിസ്തീയ വിശ്വാസങ്ങളും ത്രിത്വോപദേശമെന്നേ അടിസ്ഥാനക്കല്ലിൽ പണിയപ്പെട്ടിരിക്കുന്നുവെന്ന് ഡോക്ടർ കാറൽ ബാർത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ സാധ്യമാകുന്നത് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയതുകൊണ്ടാണ്. ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് നാം അംഗീകരിക്കുമ്പോൾ ദൈവം പിതാവാണെന്നും പുത്രനാണെന്നും പരിശുദ്ധാത്മാവാണെന്നും നമുക്ക് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികളെ പിടിച്ചു നിർത്തുന്ന ആണിക്കല്ല് തൃത്വോപദേശമായതുകൊണ്ട് അത് ക്രിസ്തീയ ഉപദേശങ്ങളിൽ വച്ച് അതിശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഡോക്ടർ ലിയോണാർഡ് ആർ ഹോഡ്ജ്സൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ പ്രസ്താവന വീണ്ടും പറയാം. ക്രിസ്തീയ വിശ്വാസികളെ പിടിച്ചു നിർത്തുന്ന ആണിക്കല്ല് തൃത്വ ഉപദേശമായതുകൊണ്ട് അത് ക്രിസ്തീയ ഉപദേശങ്ങളിൽ വച്ച് അതിശ്രേഷ്ഠമായിരിക്കുന്നു. ഡോക്ടർ ചാൾസ് ലൗറി ത്രിത്വോപദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സകല ക്രിസ്തീയ ഉപദേശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഉപദേശം ദൈവത്തിൻ്റെ ആസ്തിത്വത്തെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള ശ്രേഷ്ഠമായ ഈ അനുമാനത്തിൽ ക്രിസ്തീയ സത്യത്തിൻ്റെ മുഖ്യ അംശങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നുവെന്നാണ്. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചിരുന്ന യഹൂദസഭയുടെ പാരമ്പര്യമാണല്ലോ ക്രിസ്തീയ സഭയുടെ പശ്ചാത്തലം. ദൈവത്തെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവുമായി അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു സഭ ഏകദൈവ വിശ്വാസത്തിന് കോട്ടം തട്ടാതെ അതിന് ലഭിച്ച വെളിപ്പാട് പ്രകാശിപ്പിക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ള ആശയരൂപമാണ് ത്രിത്വോപദേശം. ദൈവത്തിന് സ്വയം വെളിപ്പെടുത്തലിനെ ഗ്രഹിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് ത്രിത്വോപദേശത്തെ കരുതേണ്ടത്. മൂന്ന് ആളത്വത്തിൽ ഏക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമാണെന്നുള്ള വിശ്വാസം ഒരു വലിയ വിരോധാഭാസമായിട്ടേ സാധാരണക്കാരന് കാണുവാൻ കഴിയും. ഇവർ ഓരോരുത്തരും ദൈവമാണെങ്കിൽ മൂന്ന് ദൈവങ്ങളുണ്ട് എന്ന ധാരണ അത് നൽകുന്നു. മൂന്ന് ദൈവങ്ങളല്ല ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ക് കൂട്ടലിൽ പിശക് പറ്റിയെന്നേ മറ്റുള്ളവർ പറയൂ. ഒന്നും 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 കൂടി കൂട്ടിയാൽ മൂന്നാണ്, ഒന്നല്ല. ഇതിനുള്ള ക്രിസ്തീയ ഉത്തരം ദൈവത്തെ സംഖ്യാസംബന്ധമായി പറയണമെങ്കിൽ ഒന്ന് അല്ല യോജിച്ചത്, നിത്യത ഇറ്റേണിറ്റി എന്ന വാക്കോ അനന്തത ഇൻഫിനിറ്റി എന്ന വാക്കുകളാണ്. നിത്യതയോട് എന്തെങ്കിലും കൂട്ടുന്ന പ്രശ്നമില്ലാത്തതിനാൽ മൂന്ന് പ്രാവശ്യം നിത്യത കൂട്ടിയാലും നിത്യത തന്നെയാണല്ലോ ഫലം. ത്രിത്വത്തെക്കുറിച്ച് വിവരിക്കുന്നതിന് വേണ്ടി ക്രിസ്തീയ സഭ ഉപയോഗിക്കുന്നത് ഒരേ സാരാംശത്തിലുള്ള മൂന്ന് ആളത്തങ്ങൾ എന്ന സാങ്കേതിക പ്രയോഗമാണ്. ഹോമോഉസിയ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ ഓരോരുത്തരും പൂർണ്ണമായും പൂർത്തിയായും ദൈവത്തിൻ്റെ ഐക്യത്തിലുള്ള ദൈവമാകും. ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഉണ്മകളും. ദൈവം ത്രിയേകനാണ് എന്ന ഒരൊറ്റ പ്രസ്താവന പോലും തിരുവചനത്തിൽ ഇല്ല എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ആ ആശയം തിരുവചനത്തിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നതായി നമുക്ക് കാണാം. പഴയ നിയമത്തിലെ പ്രധാന സന്ദേശം ഇസ്രായേലിനെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ ഏകത്വമാണ്. യഹൂദന്മാരുടെ ക്ഷേമ എന്നറിയപ്പെടുന്ന ആവർത്തന പുസ്തകം 6:4 പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിങ്ങനെ നാം വായിക്കുന്നു, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഈ ആശയം അനേക വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 43:10-11 44:8 45:5 6:21 എബ്രായരുടെ ചിന്താഗതി അനുസരിച്ച് ദൈവത്തിൻ്റെ ഏകത്വം വെറും ഗണിതശാസ്ത്രപരമായ ഏകത്വമല്ലെന്നും ആ ഏകത്വത്തിൽ ഒരു ബഹുത്വത്തിന് സ്ഥാനമുണ്ടെന്നും സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ സാധാരണയായി ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം എലോഹീം എന്നാണ്. ഇതൊരു ബഹുവചന രൂപമാണ്, എങ്കിലും അതിനോട് അനുബന്ധിച്ചുള്ള ക്രിയാരൂപം എല്ലാം ഇപ്പോഴും ഏകവചനമാകുന്നു. ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം 1:1 നാം ശ്രദ്ധിച്ചാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പ്രസ്താവനയിൽ ദൈവം എന്നതിന് മൂലഭാഷയിൽ എലോഹീം എന്ന ബഹുവചന രൂപവും സൃഷ്ടിച്ചു എന്നതിന് ബാറ എന്ന ഏകവചന ക്രിയാരൂപവുമാണ്. ആകയാൽ സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ഒരു ബഹുത്വം ദൃശ്യമാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതേ ഈ സൃഷ്ടിപ്പിൽ സൃഷ്ടി നടത്തുന്നുവെന്നാണ്. യെശയ്യാപ്രവചനം 43:12-13 പിതാവായ ദൈവമാണ് സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ 1:1-3 എബ്രായർ 1:12 ക്ലോസിയർ 1:14-16 നാം പഠിക്കുമ്പോൾ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നത് പുത്രനാണെന്നും അവനെ കൂടാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നും വ്യക്തമായി നാം കാണുന്നു. അതേസമയം ഇയോബിന്റെ പുസ്തകം 33:4 സങ്കീർത്തനങ്ങൾ 104:30 സങ്കീർത്തനങ്ങൾ 33:6 ഈ വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ സൃഷ്ടിപ്പ് പരിശുദ്ധാത്മാവായ ദൈവമാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവമാണ് സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് വ്യക്തം. മനുഷ്യന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിലും ദൈവിക തൃത്വത്തെ നമുക്ക് ദർശിപ്പാൻ കഴിയും. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. 1:20 ഇവിടെയും ദൈവത്തിൽ നാം നമ്മുടെ എന്ന് പറയുന്ന ബഹുവചന രൂപം കാണുന്നു. ഏക ദൈവത്തിൽ ഏതോ ഒരു ബഹുത്വം സ്ഥിതി ചെയ്യുന്നതായി ഇതും ഇതുപോലുള്ള മറ്റു പല വാക്യങ്ങളും വ്യക്തമാക്കുന്നു. ഉദാഹരണമായി 1:23, 11:6-7 യെശയ്യാവ് 6:7-8 ശ്രദ്ധിക്കും. യെശയ്യാപ്രവചനം 48:16 ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു എന്ന മശിഹായിക പ്രവചനത്തിൽ യഹോവയായ കർത്താവ്, അതായത് പിതാവ് എന്നെ, അതായത് മശിഹ അഥവാ പുത്രൻ, ആത്മാവ് അതായത് പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ത്രിത്വത്തെക്കുറിച്ച് ഒരുവിധം വ്യക്തമായ പ്രസ്താവന കാണുന്നു. ആ വാക്യം ഞാൻ ആവർത്തിക്കുന്നു. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. മശിഹായിക പ്രവചനത്തിൽ മശിഹായാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇത് ത്രിത്വത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ വ്യക്തമായ ഒരു പ്രസ്താവന. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച് യഹോവയുടെ നാമം അവരുടെ മേൽ വയ്ക്കുവാനായി അഹരോന്യ പുരോഹിതന്മാർക്ക് ദൈവം നൽകിയ ആശീർവാദ വചനത്തിലും നമുക്ക് യഹോവയുടെ നാമത്തിലൊരു തൃത്വം അടങ്ങിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ആ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചിട്ട് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ശ്രദ്ധിക്കൂ, ആ ഒറ്റ വാക്യത്തിൽ ആവർത്തിച്ച് 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 യഹോവ 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 ഇങ്ങനെ ഒരു തൃത്വ രൂപം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വീണ്ടും മെസ്സിയാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ സാറാഫുമാരുടെ സ്തുതിയിലും ഇതേ തൃത്വ ആശയം നിഴലിച്ചു നിൽക്കുന്നത് വ്യക്തമാണ്. പുതിയ നിയമത്തിൽ തൃത്വോപദേശം അല്പം കൂടി വ്യക്തമാണ്. ദൈവം ഏകനാകുന്നുവെന്ന് പഴയ നിയമ എഴുത്തുകാരെക്കാൾ കൂടുതൽ ശക്തിയായി പ്രതിപാദിക്കുന്നത് പുതിയ നിയമ എഴുത്തുകാരാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 29-32 വാക്യങ്ങൾ, 1 തിമൊഥെയോസ് 2:5, യൂദാ 25, 1 കൊരിന്ത്യർ 8:4 മുതൽ 6 വരെ, റോമർ 3:30, യാക്കോബ് 2:19, ഗലാത്യർ 3:20, ഈ വാക്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായി ദൈവം ഏകൻ തന്നെ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ ഏക ദൈവത്വത്തിൽ തൃത്വം ഉൾക്കൊള്ളുന്നു എന്ന ആശയം വ്യക്തമാക്കുന്ന ഒരു രീതിയാണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമത്തിൽ കാണുന്ന നിരവധി വേദഭാഗങ്ങൾ. ത്രിത്വത്തിലെ 3 ആളുകളെയും ഒരുമിച്ച് ചേർത്ത് പരാമർശിക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങളിലുള്ള ചില വേദഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യങ്ങൾ പഠന വിഷയമാക്കുന്നത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രയോജനമായിരിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ, 2 തെസ്സലോനിക്കർ 2:13-14, 1 കൊരിന്ത്യർ 2:10-16, 6-ാം അധ്യായത്തിൻ്റെ 11, 15, 19, 20 വാക്യങ്ങൾ, 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 2 കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ, 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 5-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ, 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 11-ാം വാക്യം, 14 മുതൽ 17 വരെ വാക്യങ്ങൾ, 14-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ, 15-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ, ഗലാത്തിലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെ വാക്യങ്ങൾ, കൊലോസ്യർ 1:6-8 വരെ വാക്യങ്ങൾ, എഫേസ്യലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ, 2:18 മുതൽ 22 വരെ വാക്യങ്ങൾ, 3:14 മുതൽ 17 വരെ വാക്യങ്ങൾ, 5:18 മുതൽ 20 വരെ വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നാനസമയത്ത് തുറന്ന സ്വർഗത്തിൽ നിന്നും സംസാരിക്കുന്ന പിതാവിനെയും യോർദാനിൽ സ്നാനമേൽക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപുത്രനെയും പ്രാവുരൂപത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെയും കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 3:1-3 പതിനാറ് പതിനേഴ് വാക്യങ്ങൾ. സ്നാനത്തിൻ്റെ സൂത്രവാക്യത്തിൽ, അതായത് മത്തായി 28:19 എങ്ങനെയാണ് സ്നാനപ്പെടുത്തേണ്ടതെന്ന് കർത്താവ് പറയുമ്പോൾ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അതാണ് സ്നാനത്തിൻ്റെ സൂത്രവാക്യം. അതുപോലെ തന്നെ 2 കൊരിന്ത്യലേഖനം 13:14 കാണുന്ന അപ്പോസ്തോലിക ആശീർവാദത്തിലും ദൈവിക തൃത്വത്തെക്കുറിച്ച് സൂചനകൾ നമുക്ക് കാണുവാൻ കഴിയും. കൂടാതെ പുതിയ നിയമത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് റോമാലേഖനം 1:4 പുത്രനായ ദൈവത്തെക്കുറിച്ച് എബ്രായലേഖനം 1:8 പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 5:2-4 രേഖപ്പെടുത്തിയിരിക്കുന്നു. പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, എന്നാൽ ഏക ദൈവത്തെക്കുറിച്ചാണ് പഴയതും പുതിയതും ആയ നിയമങ്ങൾ വ്യക്തമാക്കുന്നത്. തൃത്വോപദേശം നമ്മുടെ പരിമിത മനസ്സിന് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു മർമ്മമാണ് എന്ന് നാം ഇതിനകം മനസ്സിലാക്കി കഴിയും. എന്നാൽ ഈ സത്യത്തെ ഒരളവിൽ ഗ്രഹിക്കുവാൻ സഹായിക്കുന്ന ചില ഉദാഹരണങ്ങൾ കൂടി സൂചിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഏതുദാഹരണത്തിനും അതിൻ്റെതായ ബലഹീനതകളുണ്ട് എന്ന് നാം വിസ്മരിക്കരുത്. ചില ഉദാഹരണങ്ങൾ. വിശുദ്ധ തിരുവെഴുത്തിൽ പിതാവായ ദൈവത്തെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുപോലെ ജീവജലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായി ഉദാഹരണമായി ജലത്തെ എടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ജലം, ജലത്തിൻ്റെ 3 പ്രത്യേക വകഭേദങ്ങൾ ആണ് ജലവും മഞ്ഞുകട്ടയും നീരാവി. ജലം ദ്രാവക രൂപത്തിലും മഞ്ഞുകട്ട കരരൂപത്തിലും നീരാവി വാതക രൂപത്തിലും നാം കാണാം. ജലം മഞ്ഞുകട്ടയല്ല, മഞ്ഞുകട്ട നീരാവിയുമല്ല. എന്നാൽ അവ 3 ഒരേ പദാർത്ഥത്തിൻ്റെ 3 പ്രത്യേക വകഭേദങ്ങളാണ്. ഒരു തുള്ളി ജലം അപഗ്രഥിച്ചാൽ 2 പരമാണു ഹൈഡ്രജനും 1 പരമാണു ഓക്സിജനും അതിലടങ്ങിയിരിക്കുന്നത് കാണാം. അതുപോലെ ദൈവം ഏകനാണെങ്കിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ 3 വ്യത്യസ്ത ഉണ്മകൾ ഉൾക്കൊള്ളുന്നവരാണ്. പിതാവ് പുത്രനല്ല, പുത്രൻ പരിശുദ്ധാത്മാവുമല്ല, എന്നാൽ ഈ 3 വ്യത്യസ്ത ഉണ്മകളും സാരാംശത്തിൽ സമത്വമുള്ള ഏകദൈവം തന്നെ. മറ്റൊരുദാഹരണം, മനുഷ്യനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സ്വന്തം രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കും. മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 അഭിഭാജ്യ ഘടകങ്ങൾ ഇണങ്ങിച്ചേർന്നിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഏക ദൈവത്തിൽ തൃത്വം ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. തിരുവെഴുത്തിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വെളിച്ചമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രകാശത്തെ മറ്റൊരു ഉദാഹരണമായി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. അദൃശ്യമായ രാസശക്തിയുടെ ധാര, ദൃശ്യമായ പ്രകാശ വാഹക ധാര, ലൂമിനിഫറസ് റേ, അദൃശ്യമായ ഉഷ്ണജനകധാര, കലോറിഫിക് റേ എന്നീ 3 ധാതുക്കളുടെ സമ്മിശ്രം പ്രകാശമായിരിക്കുന്ന പോലെ വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ തൃത്വം ഉൾക്കൊള്ളുന്നു. വിസ്താര ഭയത്താൽ തിരുവെഴുത്തിലെ ഒരു അനിശ്ചയത്തി സത്യമായ ത്രിയേകത്വം എന്ന ഈ വിഷയം റവറൻ പീറ്റർ മേ അവരുടെ തൃത്വോപദേശം എന്ന പുസ്തകത്തിൻ്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്ന തൃത്വസ്തുതിയോടുകൂടി അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മെ സ്നേഹിച്ച് പ്രിയനായവനിൽ നമ്മെ കൈക്കൊണ്ട പിതാവായ ദൈവത്തിനും, നമ്മെ സ്നേഹിച്ച് തന്റെ സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ച പുത്രനായ ദൈവത്തിനും, നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്തെ പകരുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും, ഇങ്ങനെ ഏക സത്യ ദൈവത്തിന് സകല സ്നേഹവും മഹത്വവും സദാകാലവും നിത്യതയിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.